ഓം ശാന്തി. 29/7/2026 പ്രഭാത മുരളി മധുബൻ. മധുരമായ കുട്ടികളെ തന്റെ സ്വധർമ്മത്തിൽ സ്ഥിതി ചെയ്ത് പരസ്പരം സ്നേഹത്തോടെ ഓം ശാന്തി എന്ന് പറയണം. ഇതും പരസ്പരം കൊടുക്കുന്ന ആദരവാണ്. ചോദ്യം: ഭക്തിയിലും ഭഗവാന് ഭോഗ് അതായത് നിവേദ്യം വെക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ കുട്ടികളും വെക്കുന്നുണ്ട്. ഈ ആചാരം എന്തുകൊണ്ടാണ് തുടരുന്നത്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ഇതും ബാബയ്ക്ക് കൊടുക്കുന്ന ആദരവാണ്. നിങ്ങൾക്കറിയാം, ശിവബാബ നിരാകാരനാണ്, അഭോക്താവാണ്, ഒന്നും കഴിക്കുന്നില്ല. പക്ഷേ ഗന്ധം എത്തുന്നുണ്ട്. സർവരുടെയും സദ്ഗതി ദാതാവ് പതീത പാവനൻ ബാബയാണ്. അതിനാൽ തീർച്ചയായും ബാബയ്ക്ക് ഭോഗ് സമർപ്പിക്കണം. ഗീതം നമ്മുടെ തീർത്ഥാടനം വേറിട്ടതാണ്. ഓം ശാന്തി. കുട്ടികളുടെ മനസ്സിലും ഓം ശാന്തി എന്ന് വന്നു. നിങ്ങൾ ആരോടെങ്കിലും നമസ്കാരം പറയാറുള്ളത് പോലെ. അപ്പോൾ അവരും തിരിച്ചു നിങ്ങളോട് നമസ്കാരം പറയും. ഇവിടെ ബാബ ഓം ശാന്തി എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ആത്മാവ് സഹിതം എല്ലാ കുട്ടികളുടെ മനസ്സിൽ നിന്നും ഓം ശാന്തി എന്ന് വരാറുണ്ട്. അർത്ഥം: ഞാൻ ആത്മാവ്, ശാന്തസ്വരൂപമാണ് എന്നാണ്. തിരിച്ചു മറുപടി തരണമല്ലോ. ഇതാണ് മറുപടി. മറ്റാർക്കും ഇങ്ങനെ അർത്ഥത്തോടെ പറഞ്ഞു തരാൻ സാധിക്കില്ല. ഞാൻ സൂര്യനായ ബാബ ഓം ശാന്തി എന്ന് പറയുകയാണ്. ജ്ഞാനത്തിന്റെ ചന്ദ്രനും ഓം ശാന്തി എന്ന് പറയുകയാണ്. ജ്ഞാനത്തിന്റെ നക്ഷത്രങ്ങളും ഓം ശാന്തി എന്ന് പറയുന്നു. നക്ഷത്രങ്ങളിൽ എല്ലാവരും വരുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് തന്റെ സ്വധർമ്മം മനസ്സിലായിരിക്കുകയാണ്. അതായത്, ഞാൻ ശാന്ത സ്വരൂപമാണ്, ശാന്തി ധാമത്തിൽ വസിച്ചിരുന്നവരാണ്. ഇത് നിങ്ങൾക്ക് നിശ്ചയം വന്നുകഴിഞ്ഞു. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആത്മാവിനെ അറിയാം. മഹാത്മാവ്, പാപാത്മാവ് എന്നെല്ലാം പറയാറുണ്ടല്ലോ. ആത്മാവ് തന്നെയാണ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നത്. പക്ഷെ ആത്മാവിന്റെ യഥാർത്ഥ പരിചയം ആർക്കും ഇല്ല. നമ്മൾ ആത്മാക്കൾ വളരെ ചെറുതാണ്. 84 ജന്മങ്ങളുടെ പാർട്ടാണ് അഭിനയിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതോടൊപ്പം ഇത് മറ്റാർക്കും അറിയുകയുമില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ സന്മുഖത്താണ് ഇരിക്കുന്നത്. ബാബയെ തന്റേതാക്കുകയാണ്. സമ്പത്ത് പ്രാപ്തമാക്കുന്നതിനാണ് ബാബയെ തന്റേതാക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ആത്മാക്കളുടെ പരിധിയില്ലാത്ത അച്ഛൻ ഈ ബ്രഹ്മാവിന്റെ ശരീരത്തിലേക്ക് വന്നിരിക്കുകയാണ്. ബ്രഹ്മാവിന്റെ ശരീരത്തിലേക്ക് വന്ന് ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിന്റെ സ്ഥാപന നടത്തുകയാണ്. കൽപ്പം മുൻപും ആദി സനാതന ദേവീദേവതാ ധർമ്മം അർത്ഥം സൂര്യവംശി രാജധാനിയുടെ സ്ഥാപന നടന്നിട്ടുണ്ട്. ഈ സ്ഥാപനയുടെ കാര്യം ഓരോ കൽപ്പവും ബാബയാണ് ചെയ്യുന്നത്. ആ ശക്തിയെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാനാകുന്ന അച്ഛനോടാണ് എല്ലാവരും ദുഃഖം ഹരിച്ച് സുഖം നൽകൂ എന്ന് യാചിക്കുന്നത്. എപ്പോഴാണോ സുഖം കിട്ടുന്നത്, പിന്നെ യാചിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇവിടെ യാചിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ദുഃഖമാണ്. അവിടെ ഒന്നും യാചിക്കേണ്ടി വരില്ല. എന്തുകൊണ്ടെന്നാൽ ബാബ എല്ലാം നൽകിയിട്ടാണ് പോകുന്നത്. അതിനാൽ സത്യയുഗത്തിൽ ആരും ബാബയെ ഓർമ്മിക്കില്ല. ബാബ മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ ഞാൻ സുഖധാമത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഈ ബാബയിൽ നിന്നും നമ്മൾ വീണ്ടും സുഖധാമത്തിന്റെ സമ്പത്ത് നേടുകയാണ്. പരിധിയില്ലാത്ത അച്ഛനിൽ നിന്നും പരിധിയില്ലാത്ത സുഖമാണ് പ്രാപ്തമാകുന്നത്. ഭക്തിമാർഗം എങ്ങനെയാണ് നടക്കുന്നത് എന്നും മനസ്സിലാക്കി തരികയാണ്. മനുഷ്യ സൃഷ്ടിയുടെ രൂപത്തിലുള്ള വൃക്ഷത്തിന്റെ സൃഷ്ടി, പാലന, വിനാശം എങ്ങനെയാണ് നടക്കുന്നത്, അഥവാ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം അറിഞ്ഞു. ഇതാണ് സാകാര ലോകം. മുകളിലുള്ളത് നിരാകാരി ലോകമാണ്. കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു. പൂർണമായും പകുതി കൽപ്പം ഭക്തി ചെയ്തു. ഇത് കലിയുഗത്തിന്റെ അവസാനമാണ്. സംഗമത്തിലാണ് സമ്പത്ത് കിട്ടുന്നതും. ഇത് നല്ല രീതിയിൽ കുട്ടികൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ സംഗമത്തിലാണ്. ഇത് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്. മറ്റാരും ഇത് മനസ്സിലാക്കുക പോലും ചെയ്യില്ല. ഏതുവരെ പരിചയം കൊടുക്കുന്നില്ലയോ ഇത് മനസ്സിലാക്കില്ല. എപ്പോഴാണോ പഴയ ലോകം മാറി പുതിയത് വരുന്നത്, അപ്പോൾ തീർച്ചയായും സംഗമയുഗം വരും. ഇത് പൂർണമായും പഴയ ലോകമാണ്. ഇതിനെയാണ് ഇരുമ്പ് യുഗം എന്ന് പറയുന്നത്. ഇതും നിങ്ങൾക്കറിയാം. ആദ്യമാദ്യം ഈ മുഴുവൻ ലോകത്തിലും ഒരു ധർമ്മമാണ് ഉണ്ടായിരുന്നത്. പുതിയ ലോകത്തിൽ കേവലം ഭാരതഖണ്ഡമാണ് ഉണ്ടാവുക. വളരെ കുറച്ചു മനുഷ്യരാണ് ഉണ്ടാവുക. പുതിയ ലോകത്തിനെയാണ് സ്വർഗം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും തെളിയുകയാണ് പുതിയ ലോകത്തിൽ പുതിയ ഭാരതം ഉണ്ടായിരുന്നു. ഇപ്പോൾ പഴയ ലോകത്തിൽ പഴയ ഭാരതമാണ് ഉള്ളത്. ഗാന്ധിജിയും പറയുമായിരുന്നു, പുതിയ ലോകത്തിൽ പുതിയ ഭാരതം വേണം, പുതിയ ഡൽഹി വേണം. ഇപ്പോൾ നവഭാരതമോ പുതിയ ഡൽഹിയോ ഒന്നുമില്ല. പുതിയ ഭാരതം ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. ഇപ്പോൾ അതേ ഭാരതം രാവണന്റെ രാജ്യമാണ്. ഇതും എഴുതിവെക്കണം. പുതിയ ലോകം, പുതിയ ഡൽഹി. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഇവരുടെ രാജ്യമായിരുന്നു എന്നെല്ലാം. ആരാണോ പുതിയ ലോകം ഉണ്ടാക്കുന്നത്, അവർക്കേ ഇത് മനസ്സിലാക്കി തരാൻ സാധിക്കൂ. ബ്രഹ്മാവിലൂടെ പുതിയ ലോകമായ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുകയാണ്. ആ സ്വർഗത്തിന്റെ സമ്പത്തിനാണ് നിങ്ങളും ബാബയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ബാബ യുക്തി പറഞ്ഞു തരികയാണ്, അഥവാ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയാണ്. സന്മുഖത്ത് കാണുന്നതിന് വേണ്ടി വരുന്നുണ്ട്, അഥവാ അവിടെ ഇരുന്ന് പഠിപ്പിക്കുന്നുമുണ്ട്. സന്മുഖത്ത് വന്ന് കാണാനാണ് ഹൃദയം ആഗ്രഹിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം മനുഷ്യർ മനുഷ്യരുടെ മിലനത്തിനാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ കുട്ടികൾ ശിവബാബയെ കാണാൻ പോവുകയാണ് എന്നാണ് പറയുക. പറയുന്നുണ്ട് ബാബ നിരാകാരനാണ്. നമ്മൾ ആത്മാക്കളും നിരാകാരികളാണ്. നമ്മളും ഇവിടെ പാർട്ടഭിനയിക്കാൻ വന്നിരിക്കുകയാണ്. ആർക്കെല്ലാം പേരുണ്ടോ അവരെല്ലാം തീർച്ചയായും പാർട്ടധാരികളാകുമല്ലോ. ഭഗവാനും പേരുണ്ടല്ലോ. നിരാകാരനായ ശിവനെ തന്നെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. വേറെ ആരെയും വിളിക്കുന്നില്ല. ഭഗവാൻ എന്ന് നിരാകാരന് തന്നെയാണ് മഹിമയുള്ളത്. പൂജയും ചെയ്യുന്നുണ്ട്. ആത്മാക്കളുടെയും പൂജ ചെയ്യുന്നുണ്ട്. രുദ്രയജ്ഞവും രചിക്കുന്നുണ്ട്. അവർ മണ്ണുകൊണ്ട് സാളിഗ്രാമം ഉണ്ടാക്കാറുണ്ട്. ഒന്നുകിൽ കല്ലുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മണ്ണുകൊണ്ടായിരിക്കും. മണ്ണുകൊണ്ടുണ്ടാക്കുന്നത് എളുപ്പമാണ്. ലോകത്തിനിതൊന്നും അറിയില്ല. രുദ്രയജ്ഞത്തിൽ എത്ര ആത്മാക്കളുടെ പൂജയാണ് നടക്കുക. ധാരാളം കുട്ടികളുണ്ട്. ഭക്തർ എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. ബാബയെ തന്നെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഞാൻ വരുന്നത് ഭാരതത്തിലാണ്. നിങ്ങൾ വളരെ കുറച്ചു കുട്ടികളാണ് ബാബയുടെ സഹായികളായിരിക്കുന്നത്. ഈശ്വരീയ സേവകരാണ് നിങ്ങൾ. അവരുടെ പൂജയാണ് ഭക്തർ സാളിഗ്രാമമുണ്ടാക്കി ചെയ്യുന്നത്. യജ്ഞങ്ങൾ ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. വലിയ ധനവാന്മാർ വലിയ യജ്ഞങ്ങൾ നടത്താറുണ്ട്. ലക്ഷക്കണക്കിന് സാളിഗ്രാമം ഉണ്ടാക്കാറുണ്ട്. ചെറിയ യജ്ഞമാണെങ്കിൽ 5000 അഥവാ 10,000 സാളിഗ്രാമങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എത്ര ധനവാനാണോ അതുപോലെയുള്ള യജ്ഞമായിരിക്കും. അതുപോലെ തന്നെയായിരിക്കും സാളിഗ്രാമുകളുടെ എണ്ണവും. ഒരു ശിവനും ബാക്കി സാളിഗ്രാമങ്ങളും പിന്നെ അത്രയും ബ്രാഹ്മണരും വേണ്ടിവരും. നിങ്ങളിലും ധാരാളം പേർ യജ്ഞമെല്ലാം കണ്ടിട്ടുണ്ടാകും. നിങ്ങൾക്കറിയാം, ബാബ നമ്മൾ കുട്ടികളുടെ സേവനമാണ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ മറ്റുള്ളവരുടെയും സേവനം ചെയ്യുന്നു. അതുകൊണ്ടാണ് കുട്ടികളുടെയും പൂജ നടക്കുന്നത്. നിങ്ങളിപ്പോൾ പൂജ്യരായി മാറിയിരിക്കുന്നു. ആത്മാവ് പറയുകയാണ്, ബാബ അങ്ങ് സദാ പൂജ്യനാണ്, ഞങ്ങളെയും അങ്ങ് പൂജ്യനാക്കുകയാണ്. നിങ്ങൾ പൂജ്യരായ ആത്മാക്കൾ ശരീരം ധാരണ ചെയ്താലാണ് പൂജ്യ ദേവി ദേവത എന്ന് പറയുക. പൂജ്യനും പൂജാരിയുമാകുന്നത് ആത്മാവാണ്. ഒരു തവണ മാത്രമാണ് ബാബ വരുന്നത്. പിന്നീട് ഒരിക്കലും ബാബ ആത്മാക്കളെ പഠിപ്പിക്കില്ല. ആത്മാവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെയാണോ ആത്മാവ് ശരീരത്തിലൂടെ കേൾക്കുന്നത്, അതുപോലെ പരംപിത പരമാത്മാവ് ശരീരത്തെ ആധാരമായി എടുത്തിട്ടാണ് കുട്ടികൾ പറയുന്നത് കേൾക്കുന്നത്. ഈ ശരീരത്തിലൂടെയാണ് നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നത്. ബാബയ്ക്ക് തന്റേതായ ശരീരമില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കരന് പോലും തന്റെ സൂക്ഷ്മ ശരീരമുണ്ട്. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും തങ്ങളുടെ ശരീരങ്ങളുണ്ട്. ഇത് സാകാര ലോകമാണ്. ശിവബാബ നിരാകാരനാണ്. ബാബ ജ്ഞാനത്തിന്റെ സാഗരനാണ്, സുഖത്തിന്റെ സാഗരനാണ്, സ്നേഹത്തിന്റെ സാഗരനാണ്. ബാബയാണ് വന്ന് പതിതരെ പാവനമാക്കി മാറ്റുന്നത്. ഇതിൽ പ്രേരണയുടെ ഒരു കാര്യവുമില്ല. അഥവാ പ്രേരണയിലൂടെ പാവനമാക്കണമായിരുന്നു എങ്കിൽ ഇവിടെ വന്ന് രഥമെടുക്കേണ്ട ആവശ്യമുണ്ടോ? ശിവക്ഷേത്രത്തിനു മുന്നിൽ നന്ദിയെ വെക്കാറുണ്ട്. മനുഷ്യരുടെ ബുദ്ധി പൂർണമായും കല്ലുബുദ്ധിയായതുകൊണ്ട് അവർ ഒന്നും മനസ്സിലാക്കുന്നില്ല. കാളയെ എന്തിനാണ് ശിവന്റെ മുന്നിൽ കാണിച്ചിരിക്കുന്നത്? ഗോശാല എന്ന പേര് കേട്ടപ്പോൾ കാളയെ വെച്ചു. ആരാണിപ്പോൾ കാളപ്പുറത്ത് യാത്ര ചെയ്യുന്നത്? കൃഷ്ണന്റെ ആത്മാവ് സത്യയുഗത്തിലാണ് ഉണ്ടാവുക. ഇവിടെ വന്ന് മൃഗത്തിൽ യാത്ര ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഒന്നും മനസ്സിലാക്കുന്നില്ല. ഒരു ദ്രൗപദിയൊന്നുമല്ല ഉണ്ടായിരുന്നത്. ധാരാളം ദ്രൗപദിമാർ വിളിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ ചേല കൊടുത്തു എന്നെല്ലാം കാണിക്കുന്ന നാടകവും ഉണ്ടാക്കിയിട്ടുണ്ട്. അർത്ഥമൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കിക്കഴിഞ്ഞു, നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് വസ്ത്രാക്ഷേപത്തിൽ നിന്ന് രക്ഷ കിട്ടുകയാണ്. എവിടെയുള്ള കാര്യം എവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നു? ഭക്തിമാർഗത്തിൽ ധാരാളം കഥകളുണ്ട്. ഈ കഥകളെല്ലാം അനാദിയാണ് എന്നാണ് പറയുന്നത്. പുനർജന്മങ്ങൾ എടുത്തു വന്നപ്പോഴും കേട്ടുകൊണ്ട് വന്നതാണ്. അനാദിയും എപ്പോൾ മുതലാണ് ആരംഭിച്ചത് ഒന്നും അറിയില്ല. രാവണന്റെ രാജ്യം എപ്പോൾ മുതലാണ് ആരംഭിച്ചത് എന്നതും ആർക്കും അറിയില്ല. അതിനെ എവിടെയും വർണ്ണിച്ചിട്ടുമില്ല. നിങ്ങൾ എത്ര സേവനമാണ് ചെയ്യുന്നത്? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം എപ്പോഴും ഉണ്ട്. സത്യയുഗത്തിലും ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇവിടെയും ഉണ്ട്. അതിന് മാറ്റമൊന്നും ഉണ്ടാകില്ല. നിങ്ങളിപ്പോൾ നിമിത്തമാണ്. ഭാരതത്തെ വീണ്ടും ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. ഭക്തിമാർഗത്തെ ഇരുട്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മഹിമയും ഉണ്ട്. നിങ്ങൾ ഭൂമിയിലെ നക്ഷത്രങ്ങളാണ്. നക്ഷത്രമുണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രനും ഉണ്ടാകണം. ഇത് നിങ്ങളുടെ ആത്മീയ തീർത്ഥയാത്രയാണ്. വീണ്ടും മൃത്യു ലോകത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരികയില്ല. അങ്ങനെയുള്ള യാത്രയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് മൃത്യു ലോകമാണ്. പിന്നെ അവിടെ അമരലോകവും വരും. ദ്വാപരം മുതലാണ് മൃത്യു ലോകം വന്നത്. ഇപ്പോൾ നിങ്ങൾ സത്യമായ അമരകഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അമരലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ആത്മാക്കളുടെ യാത്ര വേറിട്ടതാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ടും ആ യാത്ര ചെയ്യാൻ പരിശ്രമിക്കുകയാണ്. ഓർമ്മയിലൂടെയാണ് വികർമ്മം വിനാശമാകുക. ഭക്തരും യാത്രയ്ക്ക് പോകുന്നുണ്ട്. എന്നാൽ അവരുടെ വികർമ്മം എവിടെയാണ് വിനാശമാകുന്നത്? അഥവാ മനുഷ്യനിൽ മദ്യം കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒളിപ്പിച്ചിട്ടെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഇന്ന് കാലത്ത് വളരെ മോശമായ കാര്യങ്ങൾ യാത്രയുടെ ഇടയിലും ചെയ്യുന്നുണ്ട്. എല്ലാവരും പതീതമാണല്ലോ. ഏതുപോലെ ബ്രാഹ്മണൻ പതീതമാണെങ്കിൽ അവരുടെ കൂടെ യാത്ര ചെയ്യുന്നവരും പതീതരായിരിക്കും. വഴികാട്ടികളായി യാത്രക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവർ പാവനമൊന്നുമല്ല. നിങ്ങൾ പവിത്രമായി ജീവിക്കുകയാണ്. സത്യമായ ബ്രാഹ്മണർ നിങ്ങളാണ്. നിങ്ങൾ ആത്മാക്കൾ പവിത്രരാവുകയാണ്. ഓർമ്മയുടെ യാത്രയിലൂടെയാണ് നിങ്ങൾ പവിത്രമാകുന്നത്. സത്വ പ്രധാനമായി മാറണം. ബാബ വീണ്ടും വീണ്ടും എഴുതുകയാണ്, മധുരമായ കുട്ടികളെ, ഇത് ആത്മാക്കൾക്ക് എഴുതുന്നത് ശിവബാബയാണ്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സത്വ പ്രധാനമാകും, പിന്നെ സത്വ പ്രധാന ലോകത്തിന്റെ അധികാരിയുമാകും. കേവലം ഒരു നിർദ്ദേശമാണ് മുഖ്യമായിട്ടുള്ളത്. എത്ര സഹജമാണ്! ഓർമ്മയിലൂടെയാണ് വികർമ്മം വിനാശമാകുന്നത്. ഓർമ്മിക്കുന്നില്ലെങ്കിൽ പിന്നെ വികർമ്മം വിനാശമാവുകയില്ല. അതുപോലെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ബാബ പറയുകയാണ്, നിങ്ങൾ എവിടെ വേണമെങ്കിലും പോകൂ. എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സമ്പാദ്യമുണ്ടാക്കാൻ സാധിക്കും. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കേവലം ബാബയെ മാത്രം ഓർമ്മിക്കൂ. നിങ്ങളുടെ സമ്പാദ്യമാണ് ഇത്. കുട്ടികൾക്കാണെങ്കിൽ ഇത് വളരെ സഹജമാണ്. ഇതിൽ ശ്രദ്ധയുടെ കാര്യമൊന്നുമില്ല. ശ്രീനാഥ ക്ഷേത്രത്തിൽ പോയി ശ്രീനാഥന്റെ ഓർമ്മയിൽ ഇരിക്കാറുണ്ട്. സർവരുടെയും സദ്ഗതി ദാതാവും പതീത പാവനനും ബാബയാണ്. ബാബ പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും സ്വീകരിക്കുന്നില്ല. നിങ്ങൾ ശിവലിംഗത്തിൽ വെള്ളം ചേർത്ത പാലാണ് ഒഴിക്കാറുള്ളത്. ഇതാണ് ഭോഗുവെക്കാറുള്ളത്. എന്തുകൊണ്ട്? ഞാൻ നിരാകാരനുമാണ്, അഭോക്താവുമാണ്. എന്റെ എന്ത് പൂജയാണ് ചെയ്യുന്നത്? എന്റെ മുന്നിൽ ഭോഗുവെക്കാറുണ്ട്. അതിനുശേഷം അത് ഭക്തർ തന്നെ പരസ്പരം വിതരണം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യാറുള്ളത്. നിങ്ങൾക്കറിയാം, തീർച്ചയായും ശിവബാബയ്ക്ക് ഭോഗുവെക്കണം. പിന്നെ അത് വിതരണം ചെയ്ത് നിങ്ങൾ കഴിക്കും. ഇതൊരു തരത്തിൽ ബാബയ്ക്ക് കൊടുക്കുന്ന ആദരവാണ്. നമ്മൾ ശിവബാബയ്ക്ക് ഭോഗുവെക്കാറുണ്ട്. ശിവബാബയുടെ ഭണ്ഡാരത്തിൽ നിന്നാണല്ലോ. ആരുടെ ഭണ്ഡാരമാണോ അവർക്ക് ഭോഗുവെക്കണമല്ലോ. നിങ്ങൾ തന്നെ ഭോഗുവെക്കും, പിന്നെ അത് നിങ്ങൾ തന്നെ കഴിക്കാറുമുണ്ട്. ഈ ബ്രഹ്മാവാണ് കഴിക്കുന്നത്, ഞാൻ കഴിക്കുന്നില്ല. ബാക്കി അതിന്റെ ഗന്ധം വരുമല്ലോ. വളരെ നല്ല ഭോഗെല്ലാം വെക്കാറുണ്ട്. പറയുന്നതിന് എനിക്ക് അവയവങ്ങൾ ഉണ്ടല്ലോ. ഈ ബ്രഹ്മാവിന് കഴിക്കാൻ സാധിക്കും. ഈ ശരീരം ഈ ആത്മാവിന്റെ ആണല്ലോ. ഞാൻ കേവലം ഇതിലേക്ക് പ്രവേശിക്കുകയാണ്. മുഖം തന്നെയാണ് ഉപയോഗിക്കുക നിങ്ങൾ കുട്ടികളെ പതീതത്തിൽ നിന്ന് പാവനമാക്കുന്നതിന്. ഗോമുഖം എന്ന് പറയാറില്ലേ? തീർച്ചയായും ഗോക്കൾ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ ശരീരത്തിലൂടെയാണ് ഞാൻ നിങ്ങൾ കുട്ടികളെ ദത്തെടുത്തത്. അപ്പോൾ മാതാവും പിതാവുമായില്ലേ? പക്ഷെ മാതാക്കളെ ആരാണ് സംരക്ഷിക്കുക? അതിനാൽ ഡ്രാമ പ്ലാൻ അനുസരിച്ച് സരസ്വതിയെ നിമിത്തമാക്കി. മാതാ ഗുരുവിന്റെയും മഹിമ വേണമല്ലോ. ആദ്യ നമ്പറിൽ വരുന്ന ഗുരു ഇതാണ്. ഗുരു ബ്രഹ്മാവും ശരിയാണ്. ഏതുപോലെയാണോ അച്ഛൻ, അതുപോലെ ആയിരിക്കും കുട്ടികൾ. നിങ്ങൾ ബ്രാഹ്മണർ തന്നെയാണ് സത്യമായ ഗുരുവായി മാറുന്നത്. സ്വർഗത്തിലേക്കുള്ള സത്യമായ വഴിയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. മന്മനാഭവ, മധ്യാജി ഭവ എന്ന വഴികൾ പറഞ്ഞുകൊടുക്കുന്നതും ആത്മാവാണ്. അച്ഛനും അമ്മയും കുട്ടികളും എല്ലാവരും ഒരു വഴി തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ സന്മുഖത്തിരിക്കുകയാണ്, ഓർമ്മയും ഉണ്ട്. പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ ധാരാളം കുട്ടികൾ മറന്നുപോകുന്നു. ബാബയുടെ അടുത്താണ് വന്നിരിക്കുന്നത് എന്ന ആനന്ദവും നിങ്ങൾക്കുണ്ട്. ബാബ പറയുകയാണ്, സ്വദർശന ചക്രധാരിയായി ഈ യുക്തി പറഞ്ഞു കൊടുക്കൂ. അതായത് മുക്തിധാമത്തെയും ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ഒന്ന്, പരസ്പരം കൂടെയുള്ളവർക്കും ബാബയ്ക്കും യഥാർത്ഥമായ ആദരവ് കൊടുക്കണം. ബാബ അഭോക്താവാണ്, പക്ഷെ ആരുടെ ഭണ്ഡാരിയിൽ നിന്നാണോ പാലന നടക്കുന്നത് ആ ബാബയ്ക്ക് ആദ്യം സമർപ്പിക്കണം. രണ്ട്, പൂജനീയരാകുന്നതിന് ഈശ്വരീയ സേവകരായി മാറണം. ബാബയോടൊപ്പം സേവനത്തിൽ സഹായിയാകണം. എപ്പോഴാണോ ആത്മാവും ശരീരവും പാവനമാകുന്നത് അപ്പോൾ പൂജ ലഭിക്കും. വരദാനം: സ്വയത്തിനും സർവാത്മാക്കളെയും പ്രതി നിയമം പാലിക്കുന്ന നിയമ നിർമാതാവും പുതിയ ലോകത്തിന്റെ നിർമാതാവുമായി ഭവിക്കട്ടെ. ആരാണോ സ്വയത്തെ പ്രതി നിയമം പാലിക്കുന്നവരാകുന്നത് അവർ തന്നെയാണ് മറ്റുള്ളവരെ പ്രതി നിയമപാലകരാകുന്നത്. ആര് സ്വയം നിയമം ലംഘിക്കുന്നുവോ അവർക്ക് മറ്റുള്ളവരുടെ മേൽ നിയമം നടത്താൻ സാധിക്കില്ല. അതിനാൽ സ്വയം സ്വയത്തെ പരിശോധിക്കൂ. രാവിലെ മുതൽ രാത്രി വരെ മനസ്സാ സങ്കല്പത്തിലൂടെയോ വാക്കുകളിലൂടെയോ കർമ്മത്തിലൂടെയോ സമ്പർക്കത്തിലൂടെയോ മറ്റുള്ളവർക്ക് സഹയോഗം കൊടുക്കുന്നതിലോ സേവനത്തിലോ എവിടെയും നിയമം ലംഘിക്കുന്നില്ലല്ലോ. ആര് നിയമം പാലിക്കുന്നവരാണോ അവർക്ക് നിയമം ലംഘിക്കുവാൻ സാധിക്കില്ല. ആര് ഈ സമയത്ത് നിയമ നിർമാതാക്കളാകുന്നുവോ അവർ തന്നെയാണ് ശാന്തി സ്ഥാപകരും പുതിയ വിശ്വസ്ഥാപകരും ആകുന്നത്. സ്ലോഗൻ: കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തിന്റെ നല്ലതിന്റെയും ചീത്തയുടെയും പ്രഭാവത്തിൽ വരാതിരിക്കുന്നത് തന്നെയാണ് കർമാതീതമാകുക എന്നത്. അവ്യക്ത സൂചന: ജ്വാലാസ്വരൂപ സ്ഥിതിയിലിരുന്ന് ശക്തിശാലി ഓർമ്മയുടെ അനുഭവം ചെയ്യൂ. ജ്വാലാസ്വരൂപ ഓർമ്മയ്ക്ക് വേണ്ടി മനസ്സിനും ബുദ്ധിക്കും ഒന്നാമതായി ശക്തിശാലിയായ ബ്രേക്ക് വേണം. പിന്നെ തിരിക്കാനുള്ള ശക്തിയും വേണം. ഇതിലൂടെ ബുദ്ധിയുടെ ശക്തിയും ഒരു ഊർജവും പാഴായി പോകാതെ ശേഖരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. എത്ര ശേഖരിക്കപ്പെടുന്നുവോ അത്രയും വിവേചന ശക്തിയും നിർണയശക്തിയും വർദ്ധിക്കും. ഇതിനുവേണ്ടി ഇപ്പോൾ സങ്കല്പങ്ങളുടെ വിസ്താരം സ്റ്റോപ്പ് ചെയ്തുകൊണ്ടു പോകൂ. അതായത് ഉള്ളിൽ ഒതുക്കുവാനുള്ള ശക്തി ധാരണ ചെയ്യൂ. ഓം ശാന്തി.